പ്രൈസ് ദ ലോർഡ്. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 5 തിരുവചനങ്ങൾ 2 മുതൽ 4 വരെ. ബേത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയിക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. സ്നേഹമുള്ളവരെ, സമാധാനത്തിനു വേണ്ടി കാംക്ഷിക്കുന്ന കാത്തിരിക്കുന്ന ലോകത്തിൽ സമാധാന രാജാവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ദിവസങ്ങളിൽ. അതിനൊരുക്കമായി പ്രവചനങ്ങളിലൂടെ നമ്മൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഉൽപ്പത്തി പുസ്തകം 3:15 തുടങ്ങിയതാണ് തീർത്ഥാടനം. നമ്മൾ BC 8 എത്തി നിൽക്കുന്നു ഇപ്പോൾ. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് മിക്കാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പ്രവചനമാണ്. മിക്കായുടെ പുസ്തകം 5:2 ഈ പ്രവചനം നമ്മൾ കാണുന്നത്. ബേത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇതാണ് പ്രവചനം. ഇസ്രായേലിനെ ഭരിക്കാൻ വരുന്ന രാജാവ് ബേത്ലഹേമിൽ നിന്നായിരിക്കും വരിക എന്നതാണ് പ്രവചനത്തിൻ്റെ കാതൽ. പക്ഷേ ഈ പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആരായിരുന്നു മിക്ക, എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്, എവിടെയാണ് പ്രസംഗിച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം, എന്തായിരുന്നു ചരിത്രപരമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് പ്രവചനത്തിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിക്കാൻ സഹായകമാകും. മിക്ക എന്ന വാക്ക് മിഖായേൽ എന്നതിൻ്റെ ഒരു ഹ്രസ്വരൂപമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. മിഖായ, മിഖായേൽ ഇതൊക്കെ പറയും. മി ക, ദൈവത്തിന് തുല്യൻ ആര് എന്നാണ് അർത്ഥം. ഇപ്പോൾ ദൈവത്തിന് തുല്യനായി മറ്റാരുമില്ല എന്ന് വിശേഷിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ തന്നെ വക്താവായി പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകൻ മിക്ക. അദ്ദേഹം യേശയ്യ പ്രവാചകൻ്റെ സമകാലികനായിരുന്നു. എന്ന് പറഞ്ഞാൽ BC 8 BC 750 മധ്യേ, പക്ഷേ അല്പം കൂടി കഴിഞ്ഞിട്ടാവാം. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ കാലത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മൊറേഷ്യത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂത രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. BC 750 687 മധ്യേയാണ് ഈ കാലഘട്ടം. BC 8 രണ്ടാം പകുതി. അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് തെക്കൻ രാജ്യമായ യൂതായിലാണ്. യൂതായുടെ തലസ്ഥാനമായ ജെറൂസലമിൽ വലിയ പ്രവാചകനായ യേശയ്യ പ്രവചിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മിക്കായും പ്രവർത്തിക്കുക. പക്ഷേ മിക്കായുടെ പ്രവർത്തനങ്ങൾ അധിക പങ്കും പട്ടണത്തെയല്ല, ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് സംഭവിച്ചിരുന്നത് എന്ന് കരുതാൻ തക്കതായ ന്യായമുണ്ട്. മിക്ക പ്രവാചകനെ സാമൂഹ്യനീതിയുടെ പ്രവാചകനായിട്ടാണ് ബൈബിൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. സമൂഹത്തിൽ നടമാടുന്ന അഴിമതിക്കും അനീതിക്കും അക്രമത്തിനുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു പ്രവാചകനായിരുന്നു മിക്ക. അതും പാവപ്പെട്ടവരുടെ, അവരനുഭവിക്കുന്ന കഷ്ടതകളുടെ ഒക്കെ ചിത്രം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെയാണ് മിക്ക സംസാരിക്കുന്നത്. ഒരുപക്ഷേ കുടിയിറക്കപ്പെട്ടൊരു കർഷകനായിരുന്നു മിക്ക എന്ന് കരുതുന്നവരുമുണ്ട്. വലിയ ചൂഷണത്തിന് വിധേയരായവരുടെ ഇരയായവരുടെ വക്താവായി ദൈവത്തിൻ്റെ നാമത്തിൽ നീതിക്കു വേണ്ടി രംഗത്ത് വന്ന പ്രവാചകനായിരുന്നു മിക്ക. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം അതിശക്തമായ വിമർശനങ്ങളാണ് കാണുന്നത്. അതും പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയുള്ള ശക്തമായ വിമർശനങ്ങൾ. 2:1-2 നമ്മൾ ഇപ്രകാരം കാണും. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം പിടിച്ചടക്കുന്ന, കയ്യുക്കുള്ളവൻ്റെ അക്രമത്തിന് ഇരയായിത്തീർന്ന പാവപ്പെട്ടവൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ അവന് കഴിവുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, ആയുധവുമുണ്ട്. ഇത് രാഷ്ട്രീയ തലത്തിലും അന്താരാഷ്ട്രീയ തലത്തിലുമൊക്കെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഭൂമി കൈയടക്കുന്നു, പിടിച്ചടക്കുന്നു, ഭൂമിയിൽ നിന്ന് കൃഷിക്കാരനെ, പാവപ്പെട്ടവനെ വഴി ആധാരമാക്കി ഇറക്കിവിടുന്നു. ഈ ഒരു സാഹചര്യം മിക്കായുടെ കാലത്തുണ്ടായിരുന്നു. അതിനെതിരെയുള്ള പ്രതികരണം മിക്കായിലൂടെ ദൈവം തന്നെ കൊടുക്കുകയാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇതുപോലൊരു വിശദീകരണം കാണും. മൂന്നാമധ്യായം 1-3 വാക്യങ്ങളിൽ, ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ. നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികൾ തകർക്കുന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു. വലിയ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും ഒക്കെ ചിത്രമാണിത്. എക്കാലത്തും പ്രസക്തമായൊരു ചിത്രം. അപ്പോൾ ദൈവം കാണുന്നു, പാവപ്പെട്ടവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി വരുന്നു. അനീതിയെ ദൈവം വെച്ചു പൊറുപ്പിക്കുകയില്ല, അംഗീകരിക്കുകയില്ല എന്നാണ് മിക്കായിലൂടെ ആദ്യമേ പറയുന്നത്. ഇങ്ങനെ അനീതി പ്രവർത്തിക്കുന്നത് കാരണം സമൂഹത്തിൽ നാശങ്ങളുണ്ടാവും. തലസ്ഥാന നഗരിക്ക് തന്നെ വലിയ കോട്ടങ്ങൾ, നഷ്ടങ്ങൾ സംഭവിക്കും എന്ന് മിക്കായിലൂടെ തുടർന്ന് പറയുകയാണ്. 3-12 നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും, ജെറൂസലം നാശക്കൂമ്പാരമാകും, ദേവാലയഗിരി വനമായി തീരും. ഇത് വലിയ ഒരു ശിക്ഷയുടെ മുന്നറിയിപ്പാണ്. സമൂഹത്തിലെ അനീതിയും അക്രമവും നാശം വിളിച്ചു വരുത്തും. അത് ദൈവത്തിൻ്റെ തന്നെ നീതി നടപ്പിലാക്കുന്നതായിരിക്കും. ഇങ്ങനെ ഭീകരമായ നാശങ്ങളുണ്ടാകും എന്ന സൂചന നൽകുമ്പോഴും ഈ നാശത്തിനും ശിക്ഷയ്ക്കും അപ്പുറത്ത് ഒരു വലിയ രക്ഷയെക്കുറിച്ചുള്ള ചിത്രം മിക്ക വരച്ചു കാട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രധാനമായ പഠന വിഷയം. മിക്ക ആമോസ് പ്രവാചകനെപ്പോലെ സാമൂഹ്യനീതിയുടെ പ്രവാചകനാണ്. പക്ഷേ ആമോസിനെപ്പോലെ ഒരു ദുരന്ത പര്യവസായിയായ പ്രവാചകനല്ല മിക്ക. നാശങ്ങൾക്കും ക്ലേശങ്ങൾക്കും ശിക്ഷകൾക്കുമൊക്കെ അപ്പുറത്ത് വലിയ ഒരു പ്രത്യാശ നൽകുന്നവനാണ്. സമൂഹത്തിലെ അനീതിയെ ചോദ്യം ചെയ്യുന്നതും ഒരു പുതിയ ഭാവിയെ വിഭാവനം ചെയ്തുകൊണ്ടാണ്. ദൈവം തന്നെ നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള ചിത്രമാണ് മിക്കായുടെ പുസ്തകത്തിൽ മുഖ്യമായും തെളിഞ്ഞു നിൽക്കുന്നത്. 4-ധ്യായത്തിൽ നമ്മളിപ്രകാരം വായിക്കും. 4-ധ്യായം 1-3 വാക്യങ്ങളിൽ, അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഖങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജെറൂസലം ഉഴുതുമറിക്കപ്പെടുമെന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെയാണ്. ഈ ജെറൂസലം മറ്റെല്ലാ നഗരങ്ങളെക്കാളും ഉന്നതമായി നിൽക്കും എന്ന് ദൈവത്തെ നാമത്തിൽ പ്രവചിക്കുന്നത്. കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. അപ്പോൾ ജെറൂസലത്തെ രക്ഷാകേന്ദ്രമായി ചിത്രീകരിക്കുകയാണ്. അവസാന നാളുകളിൽ എല്ലാവരും ജെറൂസലമിലേക്ക് വരും. എന്തിനു വേണ്ടിയാണ് വരുന്നത് പറയുന്നു? ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാൻ. യഥാർത്ഥമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ദൈവം ആരാണെന്ന് ദൈവത്തിൻ്റെ വഴികൾ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്, നഗരത്തിലേക്ക് ആളുകൾ വരും, അവിടുത്തെ ഹിതമറിയാൻ, അവിടുത്തെ വഴികളിലൂടെ നടക്കാൻ. സിയോനിൽ നിന്ന് നിയമവും ജെറൂസലമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. 3-വാക്യം, അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും, വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല, അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയുമില്ല. യുദ്ധോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റും എന്നാണ് പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നത്. യുദ്ധം അവസാനിപ്പിക്കും, ശത്രുതകളില്ലാതാകും. ഏഷ്യയിലൂടെ ഏഷ്യ വിഭാവനം ചെയ്ത ആ വലിയ സമാധാനത്തിൻ്റെ ദിവസങ്ങളാണ് മിക്കായും, സമകാലികരായ മിക്കായും ഇവിടെ പറയുന്നത്. മനുഷ്യ തമ്മിൽ യുദ്ധമുണ്ടാവുകയില്ല, യുദ്ധപരിശീലനം നടത്തുകയില്ല, ആയുധങ്ങൾ സംഭരിച്ചു വെച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയില്ല. സമരായുധങ്ങളെ, യുദ്ധായുധങ്ങളെ, യുദ്ധ ഉപകരണങ്ങളെ, മരണയന്ത്രങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ഇത് യേശയ്യ പ്രവാചകനിലൂടെ മുൻകൂട്ടി അറിയിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. സമകാലികനായ യേശയ്യയും മിക്കായും ഇതേ കാര്യങ്ങൾ തന്നെ പറയും. യേശയ്യയുടെ പുസ്തകം 2:4 ഇപ്രകാരം കാണും: അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും, അവരുടെ വാൾ കൊഴുവായും അവരുടെ കുന്തം വാക്കത്തിയായും അടിച്ചു വരത്തി രൂപാന്തരപ്പെടുത്തും. ഇപ്പോഴ് പണി ആയുധങ്ങളാണ്, കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ഈ യുദ്ധോപകരണങ്ങളെ. അത് വലിയ ഒരു സമാധാനത്തിൻ്റെ അടയാളമായി കാണുന്നു. ഇങ്ങനെ സമാധാനം സ്ഥാപിക്കുന്നത് ആരാണ്? എപ്പോഴാണ് ഈ സമാധാനം ഉണ്ടാവുക? അതാണ് 5 മിക്ക എടുത്തു പറയുന്നത്. പക്ഷേ ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്ന പ്രവാചകൻ കാണുന്നത് സമകാലിക യാഥാർത്ഥ്യം ഇതിന് ഘടകവിരുദ്ധമായിട്ടൊന്നാണ്. 5:1 നമ്മൾ ഇപ്രകാരം കാണും: നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു, അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപൻ്റെ ചെകിട്ടത്ത് അടിക്കുന്നു. ഇതാണ് ചരിത്ര സാഹചര്യം. ഏതു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത് പറയുക? ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് തർക്കമുണ്ട്. ഒരു കൂട്ടർ പറയും ഇത് ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്, മിക്ക ഹെസക്കിയയുടെ സമകാലികനായിരുന്നു. മറ്റൊരു കൂട്ടർ പറയും അല്ല, കുറേ കൂടി കഴിഞ്ഞ് സദക്കിയ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. ഹെസക്കിയ രാജാവ് നീതിമാനായ, വിശുദ്ധനായ, ദൈവഭക്തനായ രാജാവായിരുന്നു. ആഹാസ് രാജാവിൻ്റെ മകൻ, ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ആഹാസ് രാജാവിൻ്റെ മകനാണ് ഹെസക്കിയ. ദൈവഭക്തനായ ഹെസക്കിയ യേശയ്യയുടെ ഉപദേശം തേടുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഹെസക്കിയയുടെ കാലത്ത് അസീറിയ രാജാവായ സെന്നാഖെറീബ് യൂദയായെ ആക്രമിച്ചു. ആക്രമിക്കുക മാത്രമല്ല, ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചു. ജെറൂസലം പട്ടണത്തിന് ഉപരോധം ഏർപ്പെടുത്തി, കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. അസീറിയയ്ക്ക് കീഴടങ്ങാനായിട്ട് ജെറൂസലത്തെ രാജാവിനെ നിർബന്ധിക്കുകയുണ്ടായി. രാജാവ് അതിന് തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ അസീറിയ രാജാവായ സെന്നാഖെറീബിൻ്റെ സൈന്യാധിപൻ ജെറൂസലത്തെ ജനങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രാജാക്കന്മാരുടെ 2:18 സെന്നാഖെറീബിൻ്റെ ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെസക്കിയ രാജാവിൻ്റെ 14 ഭരണവർഷം, 18-13 വരെയുള്ള വാക്യങ്ങൾ: അസീറിയ രാജാവായ സെന്നാഖെറീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖീഷിലേക്ക് ഈ സന്ദേശം അയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക, അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദ രാജാവിൽ നിന്ന് 300 വെള്ളിയും 30 സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയാവിന് നൽകി. യൂദ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കതകുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാഖീഷിൽ നിന്ന് താർത്താൻ, റബ്സാരിസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയയ്ക്കെതിരെ ജെറൂസലമിലേക്ക് അയച്ചു. ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തിട്ടും ആക്രമണം ഒഴിവാക്കാനായിട്ട് സെന്നാഖെറീബ് തയ്യാറാകുന്നില്ല. റബ്ഷക്കെ അവരോട് പറഞ്ഞു: ഹെസക്കിയയോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്കാരാണ് തുണ? ചാരുന്നവൻ്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണ ആണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിനാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറൂസലമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറൂസലമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാധിപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. എല്ലാ മനുഷ്യരും കേൾക്കത്തക്ക വിധത്തിൽ അവരുടെ ഭാഷയിലാണ് സൈന്യാധിപൻ ഇപ്രകാരം വെല്ലുവിളിക്കുന്നത്: ഹിൽക്കിയായുടെ മകൻ എലിയാക്കിമും ഷബ്നയും യോവാഹും റബ്ഷക്കായോട് പറഞ്ഞു, ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്ക്, ഞങ്ങളുടെ ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേൽ ഇരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനനെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നിശ്ചയമായി നമ്മെ രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നാം നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിനാശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കും, സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. ഇതാണ് പശ്ചാത്തലം. അതിശക്തനായ അസീറിയ രാജാവിൻ്റെ സൈന്യം ജെറൂസലം പട്ടണത്തിന് ചുറ്റും പാളയമടിച്ചിരിക്കുന്നു. കീഴടങ്ങാൻ നിർബന്ധിക്കുകയാണ്. ചെറുത്തു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് രാജാവിനും ജനങ്ങൾക്കും അറിയാം. ഇതായിരിക്കില്ലേ ഇല്ലേ നിന്നെ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് മിക്കാ പ്രവാചകൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും ഇതാവാൻ സാധ്യതയുണ്ട്. അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപൻ്റെ ചെകിട്ടത്തടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ തന്നെ അതിൻ്റെ ഒരു സൂചനയാണ്. ചെകിട്ടത്തടിക്കുന്നത് വലിയ അവഹേളനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും അടയാളമാണ്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഹെബ്രായ ഭാഷയിൽ നിന്ദനങ്ങളും പരിഹാസങ്ങളും കീഴടങ്ങാനുള്ള ആഹ്വാനവും അസീറിയ സൈന്യാധിപൻ കോരിച്ചൊരിഞ്ഞത് ഏറെ ക്ലേശങ്ങളുണ്ടാക്കി ജനത്തിന്. രാജാവിൻ്റെ പ്രത്യേക കൽപ്പനയുണ്ടായിരുന്നതുകൊണ്ട് ആരും അതിനെതിരെ പ്രതികരിച്ചില്ല. പക്ഷേ ഇപ്രകാരം നിന്ദിതമായൊരു ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം മിക്ക അറിയിക്കുകയാണ്. ഈ പീഡനങ്ങൾക്ക്, നിന്ദനങ്ങൾക്ക്, അവഹേളനങ്ങൾക്ക് അറുതി വരുത്തും. ആ അത് അറുതി വരുത്താനായി ഒരു രാജാവ് വരും. ഇപ്പോഴും നിന്ദിതമായ ജനത്തിന് വീണ്ടും മാന്യത നൽകാൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു രാജാവ് വരും. അതാണ് മിക്കാപ്രവാചകൻ നൽകുന്ന വാഗ്ദാനം. മിക്കാപ്രവാചകനിലൂടെ ദൈവം നൽകുന്ന വാഗ്ദാനം. ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ബേത്ലഹേം എഫ്രാത്ത. ബേത്ലഹേം ദാവീദിൻ്റെ ജന്മസ്ഥലമായ ഗ്രാമമാണ്. അപ്പത്തിൻ്റെ വീട് എന്നാണ് പേരിൻ്റെ അർത്ഥം. ബേത്ലഹേം എന്നതിന് പട്ടണത്തിൻ്റെ പുരാതനമായ നാമമാണ് എഫ്രാത്ത. എഫ്രാത്ത ഇലെ വെച്ചാണ് ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും അമ്മയായ റാഹേൽ മരിച്ചത്. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 19 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും, റാഹേൽ മരിച്ചു, ബേത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. ബേത്ലഹേം എന്ന് അറിയപ്പെടുന്ന എഫ്രാത്ത. പക്ഷേ ബേത്ലഹേം എഫ്രാത്ത ഇന്ന് ജെറൂസലത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബേത്ലഹേം. ദാവീദിൻ്റെ പട്ടണം എന്നാണ് അതറിയപ്പെടുന്നത്. പക്ഷേ ബേത്ലഹേം എഫ്രാത്ത, ദാവീദിൻ്റെ ജന്മസ്ഥലമായ ബേത്ലഹേം, മറ്റ് പട്ടണങ്ങൾ പോലെ വലിയ പട്ടണമായിരുന്നില്ല അന്ന്. നീ യൂദായിലെ പട്ടണങ്ങളിൽ, ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. വരാൻ പോകുന്ന രാജാവ് ബേത്ലഹേത്താണ് ജനിക്കുക, അത് ദാവീദിൻ്റെ പട്ടണത്തിൽ നിന്നായിരിക്കും എന്ന പ്രവചനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആരാണ് ഇയാൾ? അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിശേഷണമാണ്. ജനിക്കാൻ പോകുന്ന രാജാവ് പണ്ടേ ഉണ്ടായിരുന്നവനാണ് എന്ന് പറയുമ്പോൾ ആരാണ് ആ വ്യക്തി? ഒരു സാധാരണ മനുഷ്യ വ്യക്തിയാണോ? ഒരു സാധാരണ മനുഷ്യ വ്യക്തിയാണെങ്കിൽ അവൻ പണ്ടേ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ സാധിക്കും? ജനനത്തിന് മുമ്പേ ഉണ്ടായിരുന്നവനെക്കുറിച്ചാണോ ഇവിടെ പറയുക? ആരായിരിക്കും അത്? ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇതിന് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്. ഈജിപ്തിലെ ഫറവോമാരെക്കുറിച്ച് ഉപയോഗിച്ചിരുന്ന ഒരു പര്യായം, ഒരു പദമാണിത്രേ, പണ്ടേ ഉണ്ടായിരുന്നവൻ, പുരാതനൻ, യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ എന്നൊക്കെ. അപ്പോഴും ദൈവികമായ വിശേഷണങ്ങൾ രാജാക്കന്മാർക്ക് കൊടുക്കുക എന്നത് പുരാതന പൗരസ്ത്യദേശത്ത്, മധ്യപൗരസ്ത്യദേശത്ത്, ഈജിപ്തിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് കരുതുന്നവരുണ്ട്. ആയിരിക്കാം, പക്ഷേ ബൈബിളിൽ അതാണ് അർത്ഥമെന്ന് തോന്നുന്നില്ല. പണ്ടേ ഉണ്ടായിരുന്നവൻ, യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ, ഇത് അവ്യക്തമെങ്കിലും വ്യംഗ്യമെങ്കിലും മറ്റൊരു സൂചനയാണ് നൽകുക. ഇവിടെ ജനിക്കാൻ പോകുന്ന രാജാവ് വെറും ഒരു മനുഷ്യൻ മാത്രമായിരിക്കുകയില്ല, ദൈവികതയിൽ പങ്കുചേരുന്ന ഒരു രാജാവായിരിക്കും ഇവൻ. അപ്പോൾ രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം, രാജാവിനെക്കുറിച്ചുള്ള വാഗ്ദാനം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ഗാഠമായ ബന്ധത്തിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നും. രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്തു വരികയാണ്, കേന്ദ്രീകൃതമായി വരുന്നു. ആരംഭത്തിൽ മനുഷ്യൻ തന്നെ വിജയം വരിക്കുന്നു ആയിരിക്കും, ഒരു മിശിഹ വരുമെന്ന് പറഞ്ഞു. അത് യൂദയുടെ ഗോത്രത്തിൽ നിന്നായിരിക്കും എന്ന് പിന്നീട് പറഞ്ഞു. അതിനുശേഷം ദാവീദിൻ്റെ പുത്രനായിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വളരെ കൃത്യമായി എടുത്തു പറയുകയാണ്, എവിടെയാണ് അവൻ ജനിക്കാൻ പോകുന്നത്? ബേത്ലഹത്തായിരിക്കും ജനിക്കുക. ബേത്ലഹം എഫ്രാത്ത. അപ്പോൾ യൂദയിലെ ഒരു ചെറിയ പട്ടണമായ ബേത്ലഹത്ത് രക്ഷകൻ രാജാവ് ജനിക്കും എന്ന് ഇവിടെ എടുത്തു പറയുകയായി. ഈ പ്രവചനം ഇസ്രായേലിൽ വളരെയേറെ പ്രചാരത്തിലുണ്ടായിരുന്നു. രാജാക്കന്മാരില്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ ഇനി വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ഈ പ്രവചനത്തെ ചുറ്റിപ്പറ്റി വളരുന്നതായിട്ട് കാണും. അതുകൊണ്ടാണ് കിഴക്കുനിന്ന് ജ്ഞാനികൾ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ വന്ന് എവിടെയാണ് യൂദായുടെ രാജാവായി ജനിച്ചവൻ, ഇസ്രായേൽ രാജാവായി ജനിച്ചവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹെറോദേസ് ജ്ഞാനികളെ വരുത്തി അന്വേഷിക്കുന്നു. അന്വേഷണത്തിൻ്റെ അവസാനം പറയും, അവൻ ബേത്ലഹത്താണ് ജനിക്കുക, കാരണം പ്രവാചകൻ വഴി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2:4-5 അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിൽ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദായിലെ ബേത്ലഹേമിൽ. 5 അതിനുശേഷം ആവർത്തിക്കുന്നത് ഈ പ്രവചനമാണ്. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ബേത്ലഹേമിൽ രക്ഷകൻ രാജാവ് ജനിക്കും എന്ന പ്രതീക്ഷ യേശുവിൻ്റെ കാലത്ത് വളരെ സജീവമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും. മറ്റൊരു ബൈബിൾ വാക്യം, യേശുവിനെ അറസ്റ്റ് ചെയ്യാനായി പടയാളികളെ അയച്ചു സൻഹെദ്രിൻ സംഘാംഗങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 7-ധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അയച്ച പടയാളികൾ അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നപ്പോൾ ഇതിക്കും, എന്തേ നിങ്ങൾ അവനെ കൊണ്ടുവന്നില്ല? പടയാളികൾ പറയും, ഇവൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെ ഒരു മനുഷ്യനും സംസാരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവായിരിക്കാമെന്ന് പടയാളികൾ പോലും വിശ്വസിക്കുന്നൊരു സാഹചര്യത്തിൽ സാൻഹദ്രിൻ്റെ നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:42 ക്രിസ്തു ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നാണ് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറഞ്ഞിരുന്നത്? അധികാരികളും ജനങ്ങളും എല്ലാം വിശ്വസിച്ചിരുന്നു രാജാവ് വരുന്നത് ബേത്ലഹേമിൽ നിന്നാണ്. അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ പ്രവചനവും അത്രയും. മിക്ക പ്രവാചകൻ രാജാവിനെക്കുറിച്ച് പ്രവചിച്ചുവെങ്കിൽ അതിനപ്പുറത്ത് മറ്റു ചില പ്രതീക്ഷകളും കൂടി മിക്ക പ്രവാചകൻ നൽകുന്നുണ്ട്. 7:7 ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. രാജാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നിന്ദനത്തിനും പരിഹാസനത്തിനും പീഡനത്തിനും ഇരയായ ജനം ഒരു രാജാവിന് വേണ്ടി, രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പ്രവാചകനിലൂടെ തന്നെ പറയുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. മിക്ക തുടർന്ന് പറയുകയാണ്, 7:8-9 എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ കർത്താവിൻ്റെ രോഷം ഞാൻ സഹിക്കും, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഭീകരങ്ങളാകുമ്പോഴും അന്ധകാരം നിറയുമ്പോഴും പ്രത്യാശ കൈവിടാതിരിക്കുക. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഈ രക്ഷ ദർശിക്കുന്നതിൻ്റെ ആവശ്യമായൊരു ഭാഗമാണ് പാപങ്ങൾ ക്ഷമിക്കുക എന്നത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിതനാക്കുന്നത്, നാശത്തിലേക്ക് നയിക്കുന്നത് പാപമാണല്ലോ. പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് മനുഷ്യന് ഏറ്റവും ആത്യന്തികമായും ആവശ്യം. അതിനെക്കുറിച്ചും മിക്കായിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 7:18-19 അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ ഗാഥങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. അവിടുന്ന് പാപം പൂർണ്ണമായും ക്ഷമിക്കും. അപ്പോൾ വരാനും പോകുന്ന രാജാവ് ചെയ്യുന്നത് സമാധാനം സ്ഥാപിക്കും, യുദ്ധങ്ങളില്ലാതാക്കും, അതേസമയം പാപങ്ങളെല്ലാം ക്ഷമിക്കും. ദൈവം പാപങ്ങൾ ഓർത്തിരിക്കുന്നില്ല. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ജീവിതം, പുതിയ സാധ്യത നൽകുകയാണ്. അപ്പോഴ് ഭയത്തിൽ നിന്ന് ഒഴിവായി, നിന്ദനങ്ങൾ മാറി, ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ ഇടവരുത്തുന്നതാണ് ഈ രാജാവിൻ്റെ ആഗമനം. ബേത്ലഹേമിൽ നിന്ന് വരുന്ന രാജാവ് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വരുന്നു. യേശുവായി അവൻ്റെ ജനനത്തിനുള്ള ഒരുക്കത്തിനുള്ള ദിവസങ്ങളാണിത്. രാജാവ് ബേത്ലഹേമിൽ നിന്ന് വരും. അവൻ പാപങ്ങൾ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യും. ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകും. അവന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയവാനായ ദൈവമേ, ചുറ്റും അന്ധകാരവും നിരാശയും ഉയരുമ്പോൾ, എങ്ങും പ്രത്യാശയില്ല എന്ന് തോന്നുകയും പ്രകാശം കെട്ടുപോകുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങളും ഞങ്ങളുടെ ലോകവും. അങ്ങയുടെ സമാധാനത്തിനു വേണ്ടി, ഞങ്ങളുടെ ശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, വരണമേ, പ്രകാശമായി വരണമേ. തമസോമ ജ്യോതിർ ഗമയ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകാൻ കർത്താവേ വരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.